കാണാം, ഓരോ കടലാസ് കഷണവും കൃത്യം അരികിന് ചുളിവുകളുള്ള റോസാച്ചെടിയുടെ ഇലകൾ പോലെയായിരിക്കും. ക്രേപ്പ് കടലാസ് കൊണ്ടാണ് പൂക്കളും മുല്ലമൊട്ടുകളും ഉണ്ടാക്കുന്നത്. മുല്ലമൊട്ടുകൾ ചെറിയ ചെറിയ കമ്പി കഷണങ്ങളുടെ അറ്റത്താണ് ഉണ്ടാക്കുക. ഇപ്പോൾ വിരിഞ്ഞ് മണം വരുമെന്ന് തോന്നും മുല്ലമൊട്ടുകൾ കണ്ടാൽ. മുല്ലമൊട്ടുകൾ മുടിക്കുള്ളതാണ്, റോസാപ്പൂക്കളും ഇലകളും ബൊക്കയ്ക്കുള്ളതാണ്. ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാക്കി വലിയൊരു കൊട്ടയിൽ നിറച്ചു വെച്ചതിന് ശേഷമാണ് രണ്ടാളും കൂടി ബൊക്കയും മുടിയും ഉണ്ടാക്കുക. കല്യാണപ്പടികളുടെ ദിവസങ്ങൾ വളരെ സുന്ദരങ്ങളായിട്ടാണ് ആനയ്ക്ക് തോന്നാറ്. എവിടെ തിരിഞ്ഞാലും പൂക്കൾ. കോക്കാഞ്ചിറയിലെ എല്ലാ കല്യാണങ്ങൾക്കും ചിന്നമ്മയും ചീയമ്മയുമാണ് ബൊക്കയും മുടിയും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോഴൊക്കെ ആന വിചാരിക്കാറുണ്ട്, എന്നാണാവോ ആരാണാവോ ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും ബൊക്കയും മുടിയും ഉണ്ടാക്കുക എന്ന്. ചിലപ്പോൾ ചിന്നമ്മ ചീയമ്മയുടെ തലയിലും ചീയമ്മ ചിന്നമ്മയുടെ തലയിലും മുടി വെച്ച് നോക്കി ഭംഗി നോക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ രണ്ടാളും കൂടി ആനയുടെ തലയിൽ മുടി വെച്ച് നോക്കും. ബൊക്ക അവളുടെ കയ്യിൽ പിടിപ്പിക്കും. ബൊക്കയുടെ ഞാലികൾക്ക് അവളെക്കാളും നീട്ടമുണ്ടാവും. അതുകൊണ്ട് അവളെ കാൽപ്പെട്ടിയുടെ പുറത്ത് കയറ്റി നിർത്തിയിട്ടാണ് വെച്ചു നോക്കുക. അയ്യോ എന്താ ശബ്ദം! ചിന്നമ്മ ആനയുടെ കവിളത്ത് മുത്തും. ഐ റിപ്പീറ്റ്, അയ്യോ എന്താ ശബ്ദം! ചിന്നമ്മ ആനയുടെ കവിളത്ത് മുത്തും. നിന്റെ കൂറ കമ്മീസിന് എനിക്കാ പിടിക്കാത്തേട്ടാ. അതും പറഞ്ഞ് ചിയമ്മ ആനയെ കാൽപ്പെട്ടിയുടെ മീതെ നിന്ന് താഴെ ഇറക്കും. ഇതെന്തൂട്ടാണ് പാവക്കുട്ടീരെ പോലെ ഒരു കിടാവ്? അവർ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും ആനി മുണ്ടും കുപ്പായവും ഉടുക്കണമെന്ന്. വേണമെങ്കിൽ മീതെ ഒരു പുതമുണ്ടും കാതിൽ രണ്ട് മേക്കാമോതിരവും ആവാം. അതോർത്തിട്ട് ആനിക്ക് തന്നെ ചിരി വന്നു. അകത്ത് ചക്കരക്കാപ്പിയും ഓട്ടടയും കൊടുക്കുന്ന നേരമായി. അമ്മയും ചിന്നമ്മയും അടുക്കളയിൽ നിന്ന് നടയിലകത്തേക്കും അവിടെ നിന്നിങ്ങോട്ടും ഓടുന്നു. അവർക്ക് പോണം, 24 വീട്ടിലാണ് ഉണങ്ങല്ലൂത്തൽ. എവിടേക്കൊക്കെയാ പൂവാ? കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾക്ക് 24 വീട്ടിലും ഒന്ന് കയറി ഇറങ്ങുകയെങ്കിലും വേണം. പാട്ടും പദവും ഒന്നുമില്ലെങ്കിലും ഒരു മര്യാദയ്ക്ക് രണ്ട് മൊറവും ചേറി കൊഴിച്ചിട്ടിട്ട് പോരണം. 25 കല്യാണം തികയാതിരുന്നത് ചിന്നമ്മ കാരണമാണ്. അതിന് അമ്മയ്ക്ക് ചിന്നമ്മയോട് ദേഷ്യമുണ്ട്. നല്ലൊരു കാര്യം ചിന്നമ്മയായിട്ട് നശിപ്പിച്ചു എന്ന മട്ടാണ് അമ്മയ്ക്ക്. ചിന്നമ്മയ്ക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. കുറേ നിർബന്ധിച്ചപ്പോൾ പറ്റില്ലെന്ന് അറുത്ത് മുറിച്ചു പറഞ്ഞു. ചിന്നമ്മയെ നിർബന്ധിക്കരുതെന്ന് കുട്ടിപ്പാപ്പൻ പറയുന്നത് വരെ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. പള്ളിയിലെ സമൂഹ വിവാഹത്തിന് 25 തികയാതെ വരുന്നത് അമ്മയെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ചിയമ്മയെ കാണാൻ വന്ന രണ്ടു വയസ്സന്മാരെയും ഒരു വയസ്സിത്തിയെയും ആനയ്ക്ക് തീരെ പിടിച്ചില്ല. ഇനി മോളെന്നാ നടന്നേ, കാല് ചണ്ണിയാണോ എന്ന് നോക്കട്ടെ. മുൻവശത്ത് ഒരു പല്ല് മാത്രമുള്ള ഒരപ്പാപ്പൻ ചിയമ്മയോട് പറഞ്ഞു. പാവം ചിയമ്മ നടന്നു കാണിച്ചു. അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് വെപ്പുമുടിയാണ്, കൂടെയുള്ള തള്ള ചോദിച്ചു. അമ്മ ചിയമ്മയുടെ മുടിക്കെട്ടഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു. തള്ള അന്തം വിട്ടു നിന്നു ചിയമ്മയുടെ പ്രാന്തൻ മുടി കണ്ടിട്ട്. ഇത് നനയണങ്ങിയ എണ്ണ കുറെ വേണല്ലടി അപ്പാ. അമ്മയുടെ ചുണ്ടത്ത് എണ്ണ പുരട്ടിയതുപോലെ ഒരു ചിരി പരക്കുന്നത് ആനി സൂത്രത്തിൽ കണ്ടുപിടിച്ചു. എത്രയും ദയുള്ള മാതാവേ, ഒന്നാ ചെല്ലിയേ, കേക്കട്ടെ, കൊഞ്ഞാണെന്നൊന്ന് അറിയണ്ടേ? ഐ റിപ്പീറ്റ്, കൊഞ്ഞാണോന്ന് അറിയണ്ടേ? ചിയമ്മ എത്രയും ദയുള്ള മാതാവും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ 3 വയസ്സായവർക്കും പിന്നെ ചോദ്യങ്ങളൊന്നും കിട്ടാണ്ടായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മോള് പൊക്കോ, പോയി കൊന്തെത്തിക്കിട്ടാ. ചിയമ്മ അടുക്കളയിലേക്ക് പോന്നു. അടുക്കളയിൽ ചിയമ്മയും ചിന്നമ്മയും ചിരി തുടങ്ങി. ചിന്നമ്മ 3 വയസ്സായവരെയും അഭിനയിച്ചു കാണിച്ചു. ചിയമ്മയുടെ നിൽപ്പും നടത്തവും വണക്കവും ഒക്കെ ചിന്നമ്മ അഭിനയിച്ചു. ആ പെണ്ണുങ്ങളുടെ ചിരി കാണാൻ നിൽക്കാതെ ആനി കാര്യത്തിലേക്ക് കടക്കുന്നത് കാണാൻ പോന്നു. കാര്യം പൊന്നിൻ്റെയും പണത്തിൻ്റെയും കണക്കായിരുന്നു. കുട്ടിപ്പാപ്പൻ കിടന്ന് ഞരങ്ങുകയും മൂളുകയും ദേഷ്യമെന്ന് തലയണ വലിച്ചെറിയുകയും ചെയ്തു. വയസ്സായവർ അത് കാണാതിരിക്കാൻ വേണ്ടി അമ്മാമ കുട്ടിപ്പാപ്പൻ്റെ മുറിയുടെ കഥക്ക് ചാരി. ഇത് ചതിയാണ്, ചതിയാണ്, സമൂഹ വിവാഹവും. എന്ത് സമൂഹ വിവാഹം? കുട്ടിപ്പാപ്പൻ എത്ര പതുക്കെ പറഞ്ഞാലും ആളുകളത് കേൾക്കുമെന്ന് ആനയ്ക്ക് തോന്നി. ഈ സമൂഹ വിവാഹത്തിൽ ഷോടതിയടിച്ചത് നിങ്ങൾക്കിണട്ടാ. അത്ര നല്ല സ്വഭാവമുള്ള ചെക്കനാണ് കുഞ്ഞിപ്പാലു. അവനൊരു കള്ളുകൂടിയില്ല, ബീഡി വലിയില്ല, പെണ്ണു പിടിയില്ല. രക്ഷവണ്ടി വലിച്ച് കിട്ടണ കാശ് വെക്കു തെറ്റും, പൊട്ടാണ്ട് വീട്ടിലാ കൊണ്ടു കൊടുക്കും. ഒറ്റപ്പലൻ അപ്പാപ്പൻ വിവരിച്ചു. അതുവരെ ചെക്കന്മാരുടെ നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് ആനിക്കറിയില്ലായിരുന്നു. പെണ്ണ് പിടിയില്ല എന്ന് വെച്ചാൽ അതെന്ത് സ്വഭാവമായിരിക്കും? അവൾ കുറേ നേരം അതോർത്തു. മനസ്സിലാവാത്തത് കൊണ്ട് വിട്ടു. കുഞ്ഞിപ്പാലുവിൻ്റെ വീട്ടുകാർ അയാളുടെ സ്വഭാവ ഗുണം വിവരിച്ച് വിവരിച്ച് അവലോസുണ്ടയും അച്ചപ്പവും കിണ്ണത്തപ്പവും മുഴുവൻ തിന്നു. അവസാനം എല്ലാ പൂവൻ പഴവും തിന്നിട്ട് തൊലി വലിച്ചെറിഞ്ഞു. ഇതിനെയാണോ അമ്മാമ ആക്രാന്തമെന്ന് പറയുന്നത്? കാപ്പി കുടിക്കുമ്പോൾ അവർ സ്ത്രീധനത്തെപ്പറ്റി വീണ്ടും തുടങ്ങി. അവർക്ക് 10 പവൻ കിട്ടണം, 2000 രൂപയും കിട്ടണം. ആ രൂപ കിട്ടിയിട്ട് വേണം അവർക്ക് കല്യാണം നടത്താൻ. കാര്യം സമൂഹ വിവാഹമൊക്കെ ആണെങ്കിലും 4 നാട്ടുകാരെ വിളിച്ച് ചോറ് കൊടുക്കണ്ടേ? അതിനാണ് 2000 രൂപ. അവർ നാട്ടുകാരെ വിളിച്ച് ചോറ് കൊടുക്കുന്നതിന് ആനയുടെ വീട്ടുകാർ എന്തിനാണ് 2000 രൂപ കൊടുക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ആനയ്ക്ക് മനസ്സിലായില്ല. ഒറ്റപ്പല്ലൻ അപ്പാപ്പൻ പറഞ്ഞു, ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, അത്ര നല്ല സ്വഭാവമാണ് കുഞ്ഞിപ്പാലുവിൻ്റെ. അമ്മാമ അമ്മയുടെ മുഖത്ത് നോക്കി. അമ്മ കൈമലർത്തി. ഇപ്പെന്തായിരി റോമക്കാരുടെ ധർമ്മ കല്യാണം? അമ്മാമ അവർ പടിയിറങ്ങും മുമ്പ് തന്നെ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്ക് ഉത്തരമൊന്നും കിട്ടിയില്ല. സുറായികളുടെ മുമ്പിൽ തോറ്റുപോയ ഒരു റോമാക്കാരിയുടെ മുഖത്തോടെ അമ്മ അടുക്കളയിലേക്ക് പോയി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, പള്ളിയിൽ അങ്ങനെയൊക്കെ സമ്മതിച്ചാലും എല്ലാ ചെക്കന്മാരും പെണ്ണുങ്ങളുടെ വീട്ടിൽ ചെന്ന് സ്ത്രീധനം ചോദിക്കുന്നുണ്ട്. ചെക്കന്മാരായിട്ട് അവരുടെ നാവ് കൊണ്ട് ചോദിക്കില്ല, അപ്പാപ്പന്മാരെ കൊണ്ടും അമ്മാമ്മമാരെ കൊണ്ടും ചോദിപ്പിക്കും. സ്ത്രീധനം താ എന്ന് ചോദിക്കില്ല. നിങ്ങളുടെ കടാവിന് കൊടുക്കാനുള്ളത് എന്തുട്ടണുങ്ങി അത് എന്നെ പറയൂ. ഞങ്ങളുടെ കടാവിന് ഞങ്ങൾ 10 ഇടീണ് കൊടുക്കണേ. അതവനാ കൊടുക്കാന്ന് പറ. അമ്മാമ്മ പറഞ്ഞു. ആനയുടെ വീട്ടുകാരെല്ലാം കൂടി കുഞ്ഞിപ്പാലുവിനെ ഇടിക്കുന്നതോർത്ത് ആന കുറേ ചിരിച്ചു. കോക്കാഞ്ചറയിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ വീട്ടുകാരും വിഷമിച്ചിരിക്കുകയാണ്. പള്ളിയിൽ കല്യാണം വിളിച്ച് ചൊല്ലിക്കഴിഞ്ഞു. ഇനി ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല. കോക്കാഞ്ചറക്കാരുടെ കയ്യിലുള്ളത് പെൺകുട്ടികളല്ലേ. കല്യാണം നടന്നില്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് കുഴപ്പം. ആ കുഴപ്പത്തെപ്പറ്റി ആനയ്ക്ക് ജീവിതകാലം മുഴുവൻ ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയാലും ഒന്നും ആവില്ലെന്ന് കോക്കാഞ്ചറക്കാർ കണ്ടു. വളഞ്ഞ ദേവസി വീടും സ്ഥലവും വിൽക്കുകയാണ്. കല്യാണം നടത്താൻ വേറെ വഴിയില്ല. വളഞ്ഞ ദേവസിക്ക് 5-6 പെൺകുട്ടികൾ. മാനമാണ് വലുത്. തൃശ്ശൂരുള്ള ഒരു വക്കീലാണ് വളഞ്ഞ ദേവസിയുടെ വീട് വാങ്ങുന്നത്. ദേവസി വളർക്കാവിനടുത്തുള്ള ചതുപ്പ് പാടത്ത് ഒരു തുണ്ട് സ്ഥലം വാങ്ങി അതിലൊരു കുടില് തല്ലിക്കൂട്ടും. കിട്ടണ കാശുകൊണ്ട് പെൺകുട്ടിയുടെ കാര്യം നടക്കണം. ചതുപ്പെന്ന് പറഞ്ഞാൽ പാമ്പും പരദേശി മാത്രമുള്ള ചതുപ്പാണ്. ആളുകളെ കാണണമെങ്കിൽ 2 നാഴിക നടക്കണം. അടുത്തൊന്നും ഒരയിലക്കോ ഇല്ല. വളഞ്ഞ ദേവസിയുടെ ഉമ്മ ഏലീഷ ആനയുടെ അമ്മയോട് സങ്കടപ്പെട്ടു. വളഞ്ഞ ദേവസി മാത്രമല്ല വീട് വിറ്റു പോവാൻ ആലോചിക്കുന്നത്. കുടുക്കിക്കെട്ട് വറീതും നേരുകാരൻ റപ്പായിയും വീട് വിറ്റ് ചതുപ്പിലേക്ക് പോകാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കോക്കാഞ്ചിറയിലെ ഭൂമി വിറ്റാൽ കാശ് കിട്ടും, നല്ല കാശ് കിട്ടും. ചില വക്കീലന്മാരും ഡോക്ടർമാരും കച്ചവടക്കാരും കോക്കാഞ്ചിറയുടെ അതിരുകളിൽ നിന്ന് ഉള്ളിലേക്ക് കടന്ന് സ്ഥലം വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അമ്മയും അമ്മാമ്മയും ഇരുന്ന് കുറേ കണക്ക് കൂട്ടി. കറുത്ത കുഞ്ഞാറത്തിൻ്റെ 2 കുറി, വെളുത്ത കുഞ്ഞാറത്തിൻ്റെ 2 കുറി, അമ്മയുടെ താലി ചെയ്യാൻ, ചീയമ്മയുടെയും ചിന്നമ്മയുടെയും കമ്മലുകൾ, അറ്റകൈക്ക് അമ്മാമ്മയുടെ മേക്കാമോതിരം. എന്നാലും തികയില്ല. ഒടുവിൽ അമ്മ തീരുമാനിച്ചു, ഉള്ളതാ കൊടുക്കും. സ്ഥലം വിറ്റുപെറുക്കി ചതുപ്പ് നിരത്ത് പോയി കിടക്കാനൊന്നും പറ്റില്ല. കാരണവന്മാരായിട്ട് കൊത്തിയും കിളച്ചും ഉറപ്പിച്ചെടുത്ത പറമ്പാണ്. അടിയിലുള്ള എല്ലും ഭൂതങ്ങളും അവിടെ തന്നെ കിടന്നോട്ടെ. അപ്പനും അപ്പാപ്പനുമൊക്കെ കോക്കാഞ്ചറ പള്ളിയുടെ ശവക്കോട്ടയിലല്ലേ കിടക്കണേ. അവരവിടെ ഇട്ടിട്ട് എവിടേക്ക് പോവാൻ? ആനി കുട്ടിപ്പാപ്പൻ മൂളുന്ന പാട്ട് മൂളിക്കൊണ്ട് നടന്നു. ഉള്ള മണ്ണിലുറച്ചു നിൽക്കും ഉയിരു പോയാലും. എന്തു വന്നാലും 2000 രൂപ കൊടുക്കില്ലെന്ന് തന്നെ ഉറപ്പിച്ചു. കുഞ്ഞിപ്പാലുവിൻ്റെ വീട്ടുകാർ വഴക്കിന് വന്നാൽ പള്ളിയിലച്ഛൻ തീരുമാനിക്കട്ടെ എന്തു വേണമെന്ന്. അതായിരുന്നു അമ്മയുടെ ഉറപ്പ്. ആർക്കും അറിയില്ല എങ്ങനെയാണ് അവസാനം കല്യാണം നടക്കാൻ പോകുന്നതെന്ന്. സ്ത്രീധനം ചോദിക്കില്ലെന്ന്. പറഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളെ എങ്ങനെയാണ് വിശ്വസിക്കുക? ചിന്നമ്മയും ചീയമ്മയും ബൊക്കയും മുടിയും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഒരു ധൈര്യത്തിൽ. 24 കല്യാണങ്ങൾക്കും അവരാണ് ബൊക്കയും മുടിയും ഉണ്ടാക്കുന്നത്. ഇതിലേതാണ് ചീയമ്മയുടെ മുടി?
മുൾമുടിയനുണ്ടി കിടാവേ, മുൾമുടി,
ചീയമ്മ തമാശ പറഞ്ഞു. ഒക്കെ പള്ളിയിലച്ഛൻ്റെ മിടുക്കാണെന്ന് പറയുന്നു. എന്തായാലും ചീയമ്മയുടെ കല്യാണം ഉണങ്ങല്ല് കുത്തി. കോക്കാഞ്ചെറയിലെ പെണ്ണുങ്ങൾ ഓട്ടടയും തിന്നു, ചക്കരക്കാപ്പിയും കുടിച്ചു. ഉണങ്ങല് കുത്തലിൻ്റെ അന്ന് രാവിലെ നോനു അമ്മായിയും ലാസറച്ഛനും ബേബിയും വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. അമ്മയും അമ്മാമ്മയും രാവിലെ മുതൽ അവരെ നോക്കി കണ്ണു കഴിച്ചു. ആനയ്ക്ക് നോനു അമ്മായിയുടെ കുട്ടി ബേബിയെ കാണാൻ തിടുക്കമായിരുന്നു. ബേബിയെയും എടുത്തുകൊണ്ട് കൊടിച്ചങ്ങാടി മുഴുവനും നടക്കണമെന്ന് അവൾ വിചാരിച്ചിട്ടുണ്ട്. കൊടിച്ചങ്ങാടിയിൽ എല്ലാ വീട്ടിലുമുണ്ട് എടുത്തുകൊണ്ട് നടക്കാവുന്ന ചെറിയ കുട്ടികൾ. കല്യാണം കഴിയാത്തത് കൊണ്ട് കറുത്ത കുഞ്ഞാറത്തിനും വെളുത്ത കുഞ്ഞാറത്തിനും മാത്രമേ കുട്ടികൾ ഇല്ലാത്തതുള്ളൂ. ആനയുടെ വീട്ടിലും ചെറിയ ഒരു കുട്ടി വേണ്ടതായിരുന്നു. ആനയ്ക്ക് ചെറിയ കുട്ടികളെ വലിയ ഇഷ്ടമാണ്. ബേബിക്ക് കൊടുക്കാൻ ചിന്നമ്മ മഞ്ഞ നൂലുകൊണ്ട് തുന്നിയ ഒരു ലേസ് തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവർക്ക് എന്തുട്ടാ പറ്റിയേ, ഉച്ചക്കുറുവാന കഴിഞ്ഞിട്ടാ വരാന്ന് പറഞ്ഞതാണ്. ചേട്ടിയും കൊഴിച്ചും വെച്ച അരി പല പാത്രങ്ങളിലാക്കുമ്പോൾ അമ്മ തന്നെത്താനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മയും മാപ്പിളിയും കൂടി തല്ലുണ്ടാക്കിയിട്ടുണ്ടാവും, തല്ലുണ്ടാക്കാൻ മണി കാരണമൊന്നും വേണ്ടല്ലോ. സകലത്തിൻ്റെയും ഞാരും ഞരമ്പും നോക്കലിത്തിൽ കൂടുതലാണ് നിന്റെ ആങ്ങളയ്ക്ക്. അവനെ ക്ഷണിച്ചത് പറ്റിയിട്ടുണ്ടാവില്ലേറി, കൊച്ചി മഹാരാജാവല്ലേ.
അവസാനത്തെ അരിമണിയും നുള്ളിയെടുത്ത് പാത്രത്തിലിട്ടുകൊണ്ട് അമ്മാമ്മ പറഞ്ഞു,
എൻ്റെ ആങ്ങളേനെ മാത്രം പറയണ്ടാട്ടാ, മട മോളും മോശമൊന്നുമല്ലല്ലോ.
ഐ റിപ്പീറ്റ്,
മോശമൊന്നുമല്ലല്ലോ.
കുട്ടിപ്പാപ്പന് രോഗ കൂടുതൽ കാലമായിരുന്നതുകൊണ്ട് ആ വഴക്ക് അവിടെ തീർന്നു. അവസാനം അമ്മയും അമ്മാമ്മയും തന്നെ ചില സമാധാനങ്ങൾ കണ്ടെത്തി. സമ്മതത്തിന് വന്നിട്ട് പോയല്ലേ ഉള്ളൂ, നാളെയോ മറ്റന്നാളോ വരുമായിരിക്കും. എന്തായാലും കല്യാണത്തിന് വരാണ്ട് പറ്റില്ലല്ലോ. ഇന്നിനി ഈ അന്തീരെ മൂട്ടിൽ വരുന്നുണ്ടാവില്ല.
ഓട്ടടയും കടിച്ചു തിന്നുകൊണ്ട് ആന ഉമ്മറത്തിണ്ണയിലിരിക്കയാണ്. ചീയമ്മയുടെ കല്യാണം മാത്രമാണ് മനസ്സിൽ. കരിപ്പായി തുടങ്ങിയിരുന്നു. വല്യമായ കൂർഗഞ്ചേരിയിൽ പേരു തൊടാൻ പോയിരിക്കയാണ്. വിളക്കിൽ മണ്ണെണ്ണ ഒഴിക്കാനുള്ള മടി കൊണ്ട് ആന നേരം കരിപ്പായത് കണ്ടില്ലെന്ന് നടിച്ചു. അപ്പോഴാണ് പടിക്കൽ ഒരു ബഹളം.
എവിടറി ആ തള്ള, വല്യ കോക്കാഞ്ചറ മറിയം.
ആനി പേടിച്ചുപോയി. അവൾ തിണ്ണയിൽ നിന്ന് ചാടിയിറങ്ങി. ലാസറച്ചനാണ്. ആനിക്ക് അയാളെ കാണുന്നത് തന്നെ പേടിയാണ്. പടിയും വേലിയും ചവിട്ടി മറിച്ചിട്ടിട്ടാണ് ലാസറച്ചൻ അകത്ത് കടന്നത്. പകുതി തിന്ന ഓട്ടടയുമായി വായ പൊളിച്ച് ആന നിന്നു. ആനയ്ക്കൊന്ന് പതുങ്ങാനും കൂടി നേരം കിട്ടിയില്ല.
എവിടറി നിന്റെ അമ്മാമ്മ
എന്നും ചോദിച്ച് ലാസറച്ചൻ ഒരു കൈ കൊണ്ട് ആനയെ തൂക്കിയെടുത്ത് അകത്തേക്കിട്ടു.
എൻ്റെ കിടാവിന് എന്തുട്ടാ ചെയ്തരാ?
ഓടിവന്ന് ആനയെ പിടിച്ചെഴുന്നേൽപ്പിച്ച അമ്മാമ്മയെ തല്ലാൻ ലാസർ കൈ ഉയർത്തി. അമ്മ ലാസറച്ചനെ പിടിച്ചില്ലെങ്കിൽ അയാൾ അമ്മാമ്മയെ തല്ലിയേനെ.
നീ എൻ്റെ പെങ്ങള് അത്തിയ, എൻ്റെ ജീവിത കലക്കിയില്ലേ നീ? ഒറ്റ ചവിട്ടാ ചവിട്ടിയാലുണ്ടല്ലോ.
ലാസറച്ചൻ അമ്മയെ ചവിട്ടാൻ കാലു പൊക്കിയതും ആനി ഉറക്കെ നിലവിളിച്ചു. അമ്മയെ കെട്ടിപ്പിടിച്ചു. ചിന്നമ്മയും ചീയമ്മയും ഓടിവന്ന് അമ്മയെ അടുക്കളയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി.
നിനക്ക് എന്താണ്ടാ പ്രാന്ത് പിടിച്ചോ?
അമ്മാമ്മ ചോദിച്ചു.
അതേരി തല്ലേ, എനിക്ക് പ്രാന്താണ്, പ്രാന്ത് നൊരഞ്ഞ പ്രാന്ത്. എന്താ അവിടെ?
പാവം കുട്ടിപ്പാപ്പൻ കട്ടിലിൽ നിന്ന് എണീക്കാനും എണീക്കാതിരിക്കാനും വയ്യാതെ ചുമച്ച് ചുവച്ച് അടച്ച ഒച്ചയിൽ വിളിച്ചു ചോദിച്ചു. ലാസറച്ചൻ്റെ കുരയ്ക്കൽ കുട്ടിപ്പാപ്പൻ്റെ നേർക്കായി.
എന്തിനെന്ന്? അല്ലേരേ ക്ഷയരോഗി എന്നാ കേട്ടറാ?
നിന്റെ നോനു പെങ്ങള് ഓടിപ്പോയിന്ന്,
എൻ്റെ അയലക്കക്കാരൻ കൊല്ലച്ചക്കൻ്റെ കൂടെ അവളാ ഓടിച്ചോടിയെന്ന്.
ഐ റിപ്പീറ്റ്,
ഒളിച്ചോടിയെന്ന്. മനസ്സിലായറാ? ആ പെലാടി മോള് എൻ്റെ കിടാവിനെയും കൊണ്ടുപോയി. വെട്ടിയാ കൊല്ലും ഞാൻ, സകലെണ്ണത്തിനെയും വെട്ടും.
ഐ റിപ്പീറ്റ്,
എന്താ അവിടെ? പാവം കുട്ടിപ്പാപ്പൻ കട്ടിലിൽ നിന്ന് എണീക്കാനും എണീക്കാതിരിക്കാനും വയ്യാതെ ചുമച്ച് ചുമച്ച് അടച്ച ഒച്ചയിൽ വിളിച്ചു ചോദിച്ചു. ലാസറച്ചൻ്റെ കുരയ്ക്കൽ കുട്ടിപ്പാപ്പൻ്റെ നേർക്കായി.
എന്തെണെന്ന്? അല്ലേരാ ക്ഷയരോഗി എന്നാ കേട്ടറാ? നിന്റെ നോനു പെങ്ങള് ഓടിപ്പോയിന്ന്, എൻ്റെ അയലക്കക്കാരൻ കൊല്ലച്ചക്കൻ്റെ കൂടെ അവളാ ഒളിച്ചോടിയെന്ന്. മനസ്സിലായറാ? ആ പേലാടി മോളെൻ്റെ കിടാവിനെ കൊണ്ടുപോയി വെട്ടിയാ കൊല്ലും, ഞാൻ സകലെണ്ണത്തിനെയും വെട്ടും.
പെട്ടെന്ന് ഐ റിപ്പീറ്റ്
പെട്ടെന്നൊരന്തലിൽ ആനയുടെ വീട് മുഴുവൻ ഒരു പൊളിച്ച വായയായി. ഓരോരുത്തരെ നോക്കുമ്പോഴും ആന കൂടുതൽ കൂടുതൽ പകച്ചു. ഒരൊളിച്ചോട്ടത്തിൻ്റെ കുഴപ്പങ്ങൾ എത്രത്തോളം എന്നറിയാത്തത് കൊണ്ടും ലാസറച്ചൻ്റെ മുഖത്തെ കോപവും പ്രാന്തും കണ്ടിട്ടും അവളുടെ വ്യസനം വളർന്നു. കുട്ടിപ്പാപ്പൻ എടുത്തടിച്ച പോലെ കട്ടിലിലേക്ക് വീണു. അമ്മാമ നിന്ന നിലനിൽപ്പിൽ നിൽപ്പിൽ നിലത്തിരുന്നു. പിന്നെ നോക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്നോട് വരുന്നതാണ് ആനി കണ്ടത്.
മിണ്ടാടെ നിക്കറ, തൊള്ളേ തോന്നിയത് വിളിച്ചാ പറഞ്ഞാ